Luke chapter 7, verse 50.
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു.
And he said to the woman, your faith has saved you, go in peace. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്യമായത് എന്ത് വാക്യോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. സാധാരണ ആൾക്കാര് അവരവരുടെ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബൈബിളിലൊരു വാക്യോ എവിടെയാണെന്ന് പോലും അറിയത്തില്ല പലർക്കും. പക്ഷെ അവരുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി അവർ പറയും, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യും? എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? എന്ത് സിറ്റുവേഷനിലാണ് കർത്താവ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്? എന്ത് വിശ്വാസം രക്ഷിക്കുവോ? എന്തിലെങ്കിലും വിശ്വസിച്ചാൽ രക്ഷപ്പെടുവോ? അല്ല, അങ്ങനല്ല വചനം പറയുന്നത്. ബൈബിളിലെ ഈ വാക്യം ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അന്നേരം നിങ്ങൾ ചോദിക്കണം, എവിടെ ഈ വാക്യം? ഞാൻ പറയാം, 99% ആൾക്കാർക്കും ഈ വാക്യം എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഉടനെ എന്ത് ചെയ്തോണം? പെട്ടെന്ന് എടുത്തോണം, ലൂക്കോസ് 7:50 എടുത്തു. ഇത് വായിപ്പിക്കണം അവരെ കൊണ്ട് ഈ വാക്യം. എന്താ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്ത് വിശ്വാസമാണ്? നമുക്ക് എന്റെ കോണ്ടെക്സ്റ്റ് അറിയാം. എന്താ? ഒരു പാപിനിയായ സ്ത്രീ. 36 വാക്യം വേണമെങ്കിൽ വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 7:36-40.
പരിശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരിശന്റെ വീട്ടിൽ ചെന്നു ഭക്ഷണം തിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരിശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമളത്തലം കൊണ്ടുവന്നു. പിറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു.
യേശുവിനെ അവർ വിരുന്നിന് ക്ഷണിച്ചിരിക്കുക. നമുക്ക് കോണ്ടെക്സ്റ്റ് അറിയാം. സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ പാരമ്പര്യത്തിൽ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ, അതിഥി വരുമ്പോൾ ആദ്യം ഇറങ്ങിച്ചെന്ന് കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, കാല് കഴുകും, തുടയ്ക്കുവാൻ തുണി കൊടുക്കും. അതുമാത്രമല്ല, ഒരല്പം പെർഫ്യൂം എടുത്ത് തലയിൽ തേക്കും. അവരുടെ ട്രഡീഷനാണ്. ഒരു പ്രത്യേകിച്ച് വിരുന്നുകാരൻ ഒരു വളരെ ബഹുമാനിക്കേണ്ട പ്രധാനപ്പെട്ട ആളാണെങ്കിൽ ഗൃഹനാഥൻ തന്നെ കടന്നു ചെന്ന് കാലിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, തുണി കൊടുക്കുന്നു തോർത്താൻ വേണ്ടിയിട്ട്, അല്പം പെർഫ്യൂം എടുത്ത് തലയിൽ വെക്കും. പക്ഷെ യേശു ഈ പരീശന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവരൊന്നും ചെയ്തില്ല. പക്ഷെ ആ പട്ടണത്തിലെ പാപിനിയായൊരു സ്ത്രീ, അവളെ കുറിച്ച് പറയുകയാണ്, യേശു പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. ഷീ ബ്രോട്ട് ആൻ അലബാസ്റ്റർ വയൽ ഓഫ് പെർഫ്യൂം. അവൾ വളരെ തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. വെറുതെ ഓടിക്കേറി വന്നതല്ല അവള്. അവൾ ഒരുക്കത്തോടുകൂടിയാ വന്നേ. കാരണം അവൾക്കറിയാം അവൾ ആരെ മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ആരെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടിയാണ് അവൾ വന്നത്. ഞാനിന്ന് രാവിലെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളിന്ന് രാവിലെ മീറ്റിംഗിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാ വന്നേ? ഒരു ഞായറാഴ്ച കൂടി, മറ്റൊരു ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്നുണ്ട്, ഒരു ഞായറാഴ്ചയും കൂടെ ചർച്ചിൽ പോകണം, ഓക്കെ ലെറ്റ് മീ ഗോ. അതാണോ? മറിച്ച് യേശുവിനെ കാണാനാണോ? ആ ആർത്തിയോടുകൂടിയാണോ? ആ ഒരുക്കത്തോടുകൂടിയാണോ? ആ ആകാംക്ഷയോടുകൂടിയാണോ? ആ വിശ്വാസത്തോടുകൂടിയാണോ നാം വന്നേ? വയനാട്ടില് ഇവിടെ പനമരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കഴിഞ്ഞ ക്യാമ്പിൽ 7 വന്നിരുന്നു, മദ്യപാനികളായ 7. അവര് മദ്യപാനം നിർത്തി, പിന്നെ ഇതുവരെ മദ്യവെച്ചിട്ടില്ല. കഴിഞ്ഞ ക്യാമ്പ് ഇതുവരെ മദ്യവെച്ചില്ല. അവരിപ്രാവശ്യം അവിടെ നിന്ന് ഏകദേശം 28 കൂട്ടിക്കൊണ്ടു വന്നു. അവിടുത്തെ 4 times ഈ ഏഴുപേര് കൊണ്ടുവന്ന് 28 പേരെ കൂട്ടിക്കൊണ്ടു വന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നേ? അവര് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ കാണാൻ വന്ന. എന്തിനാ വന്നേ എന്ന് പറഞ്ഞാൽ, ഈ ക്യാമ്പ് കൂടി കടന്നുപോയ ഏഴുപേരെ കണ്ടപ്പം ഇവർക്ക് തോന്നി ഇവര് ദൈവത്തെ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യണം? ദൈവത്തെ കാണണം. അപ്പൊ ഇവിടെ വന്നാൽ എന്ത് ചെയ്യാം? ഞാൻ ആൻസർ കേട്ടോ, ആദ്യമായിട്ട് അങ്ങനെ ആൻസർ കേട്ടോ, മദ്യപാനം നിർത്താൻ വേണ്ടി പോകുന്നു, അല്ലെ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി പോകുന്നു, ഇങ്ങനെയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ കാണാൻ വേണ്ടി വന്നു എന്ന് കേട്ടോ, എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞത്, ദൈവത്തെ കാണാൻ വേണ്ടിയാ വന്നെങ്കിൽ നിശ്ചയമായും ദൈവത്തെ കണ്ടു മടങ്ങിപ്പോവും. മടങ്ങിപ്പോകുമ്പോ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തെ കണ്ടേച്ചും കൂടെ അല്ല പോകുന്നത്, ദൈവത്തെയും കൊണ്ടേ പോവുള്ളൂ. അതാ പ്രത്യേകത. ദൈവത്തെ കാണാൻ ചെന്ന ആരും ദൈവത്തെ വെറുതെ കണ്ടിട്ട് പോന്നിട്ടില്ല. കാരണം ഈ ദൈവത്തിന്റെ പ്രത്യേകതയുണ്ട്. മറ്റു ദൈവങ്ങളെയൊക്കെ പോയി കണ്ടാൽ കണ്ടേച്ചു പോരാന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അവരവിടെ ഇരിക്കും, നമ്മൾ പോരും. പക്ഷെ ഈ ദൈവത്തിന് മാത്രം പ്രത്യേകതയുണ്ട്, ദൈവത്തെ കണ്ടേച്ചു പോരാൻ പറ്റത്തില്ല, ദൈവത്തെയും കൊണ്ടേ പോരാൻ പറ്റുള്ളൂ. സക്കായി ഒന്ന് കാണാൻ വേണ്ടി പോയതാ, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സക്കായിയുടെ കൂടെ യേശു പോന്നു. അതാ പ്രത്യേകത. ഈ ദൈവത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, കൂടെ പോരും, കൂടെ പോരും. ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പോകും, രണ്ടിലേതെങ്കിലും സംഭവിക്കും. പത്രോസിന്റെ കാര്യത്തിൽ പത്രോസ് എന്ത് ചെയ്തു? അവനെ അനുഗമിച്ചു. ഒന്നില്ല, കൂടെ പോവും, അല്ലെ നമ്മുടെ കൂട്ടത്തിൽ പോരും, എന്തെങ്കിലും സംഭവിക്കും. ഇവൾ വരുമ്പോൾ ഇവൾക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്, ആരെയാ കാണാൻ പോകുന്നത്, എന്തിനാ കാണാൻ പോകുന്നത്. ആ ഒരുക്കത്തോടു കൂടി അവൾ വരുന്നത്. സൗരങ്ങൾ പലപ്പോഴും കർത്താവിൽ നിന്ന് നമുക്കൊന്നും കിട്ടാത്തതിന്റെ കാര്യം ഈ ഒരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാ, ഈ ഒരു ആഗ്രഹം ഹൃദയത്തിൽ കത്താത്തത് കൊണ്ടാ. നമ്മുടെ സാധാരണ പ്രാർത്ഥനകൾ നമ്മൾ എടുത്തു നോക്കി, എവറി ഡേ പ്രയർ, നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷയാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? അല്ല, മറ്റൊരു സന്ധ്യാപ്രാർത്ഥന കൂടെ, അല്ലെ കുറച്ച് സമയം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത്, അനേക പ്രാവശ്യം ഇത് ചെയ്ത് പോയത് കൊണ്ട് ഇന്ന് അതൊരു പുതുമയല്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാത്തത്, വി ആർ നോട്ട് ടച്ചിങ് ദ ഡിവൈൻ. ദൈവത്തെ നമ്മൾ സ്പർശിക്കുന്നില്ല, ദൈവത്തെ നമുക്ക് തൊടാൻ പറ്റാത്തതിന്റെ കാരണം ഈ പ്രതീക്ഷയില്ലാത്തത് കൊണ്ടോ, ഈ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ, ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ. നിങ്ങൾ ഭർത്തിയുമായി നോക്കുക, ഭർത്തിയുമായി ചോദിച്ചു, ആൾക്കാരെ നടന്നു പോവുക, ഒത്തിരി പേര് നടന്നു പോകുന്നുണ്ട്, പക്ഷെ അന്ന് കൂടുതൽ ആളെ നടന്നു പോകുന്നു. അപ്പോഴുള്ള ഒരാളെ പിടിച്ചു നിർത്തി അവൻ ചോദിച്ചു, ആരാ പോകുന്നേ? ഒരാകാംക്ഷ, അത്രേ ഉള്ളൂ. അവർ പറഞ്ഞു, നസറായനായ യേശു. പെട്ടെന്ന് അവന്റെ ഉള്ളിൽ അവൻ കേട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് യേശുവിനെ കുറിച്ച്. അവൻ കേട്ടിട്ടുണ്ട്, അവൻ അറിയത്തില്ല. നസറായനായ യേശുവിന്റെ അടുക്കൽ കടന്നു ചെന്നവരൊക്കെ സൗഖ്യം പ്രാപിച്ചു എന്ന് അവൻ കേട്ടിട്ടുണ്ട്. അവൻ വിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. കൂട്ടത്തിലുള്ളവർ അവരവനെ ശാസിച്ചു, അടങ്ങ്, മിണ്ടാതിരിക്കുക, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവരോർത്തെന്നറിയോ, കണ്ണ് കാണാൻ വയ്യാത്തൊരു പൊട്ടൻ, അവൻ കിടന്ന് കാറുക, അടാ അടങ്ങിയിരിക്കടാ. ഞാൻ പറയും, യേശുവിന്റെ അടുക്കൽ വന്നവർക്കെല്ലാം ഈ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, അവൾ മരിച്ചുപോയി. കാരണം കർത്താവിന്റെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ ഈ തടസ്സം എവിടെയും കാണാനായിട്ട് പറ്റും. പക്ഷെ അവൻ ആ തടസ്സം കൊണ്ട് നിർത്തിയില്ല, അവൻ കുറച്ചും കൂടെ ഉറക്കത്തിൽ നിലവിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോലെ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുന്നതല്ല. അവൻ വീണ്ടും അവന്റെ വിശ്വാസം അവന്റെ ഉള്ളിൽ കത്ത്. അവൻ പറഞ്ഞു, അവൻ അറിയാം യേശുവിന് ഇത് ചെയ്യാനായിട്ട് കഴിയും. ഉറക്ക നിലവിളിക്കുക, ശാസിച്ചെന്നാ പറഞ്ഞേ. യേശു അവിടെ നിന്നു. ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി ഒന്നും കിട്ടിയില്ല, നമ്മൾ അവസാനിപ്പിച്ചു. പക്ഷേ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ലായിരുന്നു, ഭർത്തിയുമായി. ആരോ എവിടെയോ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഭർത്തിയുമായിക്ക് മനസ്സിലായി യേശു ഇന്ന് ഇതുവഴി പോയാൽ ചിലപ്പോൾ ഇനി ഒരിക്കലും ഇതുവഴി വരത്തില്ലായിരിക്കും. അതുകൊണ്ട് അവൻ ഉറക്കം നില വിളിച്ചെന്ന് ചേർന്ന്, ഒരിക്കലും ഇനി ഇതുവഴി വന്നില്ലെങ്കിലോ, ലാസ്റ്റ് ചാൻസ്. സ്വരങ്ങളെ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ പ്രാർത്ഥിക്കണം, അതുപോലെ പ്രാർത്ഥിക്കണം. ഇവിടെ ഇവൾ ഈ പാപിനിയായ സ്ത്രീ വരുമ്പം അവൾ വളരെ ഡിറ്റർമിൻഡ് ആയിട്ടാണ് വരുന്നത്, അവൾ വളരെ പ്രതീക്ഷയോടുകൂടിയാ വരുന്നത്, അവൾ ഒരുക്കത്തോടുകൂടിയാ വരുന്നത്. അതാ വിശ്വാസത്തിന്റെ പ്രത്യേകത. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറയുമ്പം ആ വിശ്വാസത്തിനകത്തൊരു ഒരുക്കം നമുക്ക് കാണാനായിട്ട് പറ്റും, ഒരു വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് കാണാൻ പറ്റും. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി കാണാൻ പറ്റും. അവൾ പറയണ യേശുവിന്റെ കാൽക്കൽ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട് പണ്ടിവിടെ. കാരണം ഇസ്രായേൽകാർ ഭക്ഷണത്തിനിരിക്കുമ്പം നമ്മൾ പറഞ്ഞില്ലേ കൊടുങ്കയും കുത്തിയിരിക്കാന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാ കൈ ഇങ്ങനെ കുത്തിയ. കാരണം അതുകൊണ്ട് നിങ്ങൾ ചില ജീസസ് ഫിലിമിന്റെ അത്ര കണ്ടു കാണും, ഒരു പകുതി ഇരിക്കുകയല്ല കിടക്കുകയല്ല നിൽക്കുകയല്ല എന്നുള്ളത് ഒരു പൊസിഷനിലാണ് അവരിയ്ക്കുന്നത്. അവൾ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവളുടെ തലമുടി കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ അവൾ തുടച്ചു. ഞാൻ വിചാരിക്കുന്നത് യേശുവിന്റെ തലയിൽ തൈലം പൂശാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് അവൾ കാലേ പൂശേ. സാധാരണ കാലേ പൂശത്തല്ല, തലയിലാ പൂശുന്നേ. പക്ഷെ അവൾക്ക് തോന്നിക്കാണും യേശുവിന്റെ തലയിൽ പൂശാനുള്ള യോഗ്യത എനിക്കില്ല, കൊണ്ട് യേശുവിന്റെ കാലിൽ അവൾ തൈലം പൂശി. തൈലം പൂശി. ഞാൻ പറഞ്ഞത് ഈ സംഭവം നമുക്കറിയാം, പക്ഷെ പറയാമെന്ന കാര്യം എന്തറിയോ, എന്താ ഇവള് വിശ്വസിച്ചേ, എന്താ ഇവള് വിശ്വസിച്ചേ. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് 48-ാം വാക്യം. പിന്നെ അവൻ അവളോട്, വേഴ്സ് 48, പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എന്താ വിശ്വസിച്ചേ? അവളുടെ വിശ്വാസം മറ്റൊന്നുമല്ല, യേശുവിന്റെ അടുക്കൽ വന്നാൽ എന്റെ പാപങ്ങൾ മോചിക്കും. ഇതാ അവൾ വിശ്വസിച്ചേ, യേശുവിന്റെ അടുക്കൽ വന്നാൽ എന്റെ പാപങ്ങൾ മോചിക്കും. എവിടെ നിന്ന് അവൾക്ക് അറിവ് കിട്ടിയേ? ഒരുപക്ഷെ അവൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടുകയാണ്. ചുങ്കക്കാരും പാപികളും യേശുവിന്റെ അടുക്കൽ വരുന്നു. തളരുവാദ രോഗിയായ മനുഷ്യനോട് യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കുകയും ഇട്ട് നടക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ മർക്കോസിലും ലൂക്കോസിലും ഒക്കെ യേശുവിനെ കുറിച്ചുള്ള പ്രസിദ്ധി എല്ലായിടത്തും ഒരുപോലെ പരന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഒരുപോലെ പരക്കുന്ന ഒരു കാര്യമായിരുന്നു, കാരണം യേശുവിന്റെ പ്രവൃത്തികൾ. ഇപ്പൊ ഇവള് കേട്ടൊരു കാര്യമുണ്ട്, യേശുവിന്റെ അടുക്കൽ ചുങ്കക്കാർ വരുന്നു, യേശുവിന്റെ അടുക്കൽ പാപികൾ വരുന്നു, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. അപ്പോൾ അവളുടെ ഹൃദയത്തിൽ ആഗ്രഹം വന്നു, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഇതായിരുന്നു അവളുടെ വിശ്വാസം. സ്വരങ്ങളെ, ഇതാ വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി. യേശുവിന്റെ അടുക്കൽ വന്നാൽ പാപങ്ങൾ ക്ഷമിക്കും, കാരണം പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടില് അവിടുത്തെ ക്യാമ്പിന്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സെഷൻസ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുണ്ട്. ആൾക്കാർ ഫ്രണ്ടിലോട്ട് വരും, പ്രാർത്ഥിക്കും. രോഗികള്, ഭൂതം ബാധിച്ചിരിക്കുന്നവർ, ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഫ്രണ്ടിലോട്ട് വരാൻ പറയും. അങ്ങനെ എനിക്കൊന്ന് വ്യാഴ്ച എന്ന് തോന്നുന്നു ഉച്ച സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ക്യൂ നിൽക്കുക. ഒരു സ്ത്രീ ഭയങ്കര കരച്ചില്ല. ഞാൻ ചോദിച്ചു, എന്താ സൗകര്യം, എന്ത് പറ്റി? അവർ കരച്ചിൽ നിർത്തുന്നില്ല, ഭയങ്കരമായിട്ട് കരയുക. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ആ സഹോദരി പറഞ്ഞു, ഞാൻ ഒത്തിരി തെറ്റെയ്തു പോയി. ഓ, എനിക്കൊരു അനുതാപത്തിന്റെ കണ്ണുനീരാണ് ലോകത്തില് ഏറ്റവും അധികം എന്നെ സന്തോഷിപ്പിക്കുന്നത്. അനുതാപത്തിന്റെ കണ്ണുനീര് കൊണ്ട് അവചനം പറഞ്ഞത്, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയം കഠിനമായപ്പോണ്ട് ഇപ്പൊ നമുക്ക് അങ്ങനത്തെ കുലുക്കൊന്നുമില്ല. ഇപ്പം പണ്ട് കണ്ണീര് വരുമായിരുന്നു ഒരാൾ മാനസാന്തരപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ. ഇപ്പൊ നാളുകൾ അത് കേട്ട് 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 ഇപ്പൊ കുലുക്കൊക്കെ നിന്നുപോയി. ഞാൻ പറയാം, സ്വർഗത്തിന്റെ ആഘോഷം ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ. തൊട്ടു പറയുന്ന അടുത്ത സ്ത്രീ അവരും കരയുക. അവരോട് ചോദിച്ചു, സഹോദരി എന്തു പറ്റി, എന്താ പ്രശ്നം? അവരും പറഞ്ഞു, ഒത്തിരി പാപം ചെയ്തു പോയി. ഓ, ഞാൻ പറയാം, യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ, കർത്താവേ ഞാനൊരു പാപിയാ കർത്താവേ. സൗരങ്ങളെ, ഈ ബോധ്യത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ നമുക്ക് ആദ്യം കിട്ടുന്നൊരു ഉറപ്പിത, കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും. കാരണം യേശുവിനെ പോലെ പാപങ്ങൾ ക്ഷമിക്കുന്ന ആരുമില്ല. പാപങ്ങൾ മോചിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് നസ്രനാ യേശു ക്രിസ്തുവാ. കാരണം പാപത്തിന് പരിഹാരമായി തീർന്നവൻ അവനായതുകൊണ്ട് പാപം ക്ഷമിക്കുവാനായിട്ട് ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ കഴിവുള്ളൂ, അത് നസ്രനാ യേശുവിനാ. ഹല്ലേലൂയ, നസ്രനാ യേശുവിനാ. ഇവൾ വന്നത് ഒരൊറ്റ കാര്യവുമായിട്ടാണ് അവൾ വന്നത്. എന്താണെന്നറിയാമോ? യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഇവിടെ ഇവൾ ഈ അലബാസ്റ്റർ ബോക്സ്, ഇവളെ ഈ പെർഫ്യൂം അവൾ പൊട്ടിച്ചു. യേശു ഇത് അക്സെപ്റ്റ് ചെയ്തു. സാധാരണഗതിയിൽ പഴയ നിയമം അനുസരിച്ച് നായുടെ കൂലിയും വേശിയുടെ നിക്ഷേപവും ആലയത്തിൽ സ്വീകാര്യമല്ല, സ്വീകരിക്കത്തില്ലത് സ്വീകാര്യമല്ല. വ്യക്തമായി തിരുവചനം എഴുതിയിരിക്കുക, വേശിയുടെ കൂലി ദൈവഭണ്ണാര കർത്താവിന്റെ ഭണ്ണാരത്തില് സ്വീകാര്യമല്ല. പക്ഷേ ഇവൾക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയ വിലയേറിയ തൈലം കിട്ടിയത്? കഴിഞ്ഞ നാളുകളിൽ അവളുടെ സമ്പാദ്യം മുഴുവൻ ആ തെറ്റായ മാർഗത്തിലൂടെയായിരുന്നു. അതെല്ലാം കൊടുത്തൊരു തൈലം മേടിച്ച് അവൾ വന്നിട്ട് പറയുക, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുക, ഒരു പുതിയ തുടക്കം തുടങ്ങാൻ പോവുക. തുടക്കം പോവുക, യേശുവിന്റെ അടുക്കൽ വന്നാൽ അവിടെ മുതൽ ഈ പഴയ അന്യായമായതൊന്നും കാണത്തില്ല, അവിടം കൊണ്ടെല്ലാം അവസാനിക്കും. സക്കായുടെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. എന്താണ്? പഴയ അന്യായമായതെല്ലാം യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ എല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കം തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് യേശുവിന്റെ പാദപീഠം. യേശുവിന്റെ പാദപീഠം അവളുടെ കഴിഞ്ഞ കാലത്തെ നിക്ഷേപം എല്ലാം അവിടെ കൊണ്ടുവന്നു, പൊട്ടിച്ചു, ഒഴിച്ചു, ഒഴിച്ചു. അവൾക്കറിയാം, കണ്ണുനീരിന്റെ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരുവനാണ് യേശു. കണ്ണുനീരിനെ മറികടന്ന് കർത്താവിന് കടന്നു പോകാനായിട്ട് കഴിയത്തില്ല. പ്രത്യേകിച്ച് അനുതാപത്തിന്റെ കണ്ണുനീര്. എവിടെങ്കിലും പാപത്തെയോർത്ത് ഒരു തുള്ളി കണ്ണുനീര് ആരെങ്കിലും പൊഴിച്ചിട്ടുണ്ടോ, അവിടെ കർത്താവ് നിന്ന് അവരുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ട് മാത്രമേ കർത്താവ് കടന്നു പോയിട്ടുള്ളൂ. ഇന്നാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞവരാ, വിശ്വസിച്ച് രക്ഷപ്രാപിച്ചവരാ, പക്ഷെ ഇപ്പോഴും എവിടെങ്കിലും ഒരു വീഴ്ച പറ്റുമ്പോൾ അനുതാപത്തോടെ ഒരു കണ്ണുനീര് പൊഴിച്ച് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, പ്രിയസോരങ്ങളെ, ആ മൊമെന്റിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് കിട്ടുന്ന റിലീഫ് എത്ര വലുതാണെന്ന്. ഇല്ലേ, അനുഭവിച്ചിട്ടില്ലേ? അനുഭവിച്ചിട്ടില്ലേ? ഇപ്പോഴും ആത്മാർത്ഥയോട് എന്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുന്ന മൊമെന്റിൽ കർത്താവ് നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവാ, ശുദ്ധീകരിക്കുന്ന കർത്താവ. ഒരു വാക്യങ്ങളോട് എഴുതിയിട്ടുണ്ട്, അത് വളരെ മനോഹരമായ ഒരു വാക്യമാണ്. അതിന്റെ 47-ാമത്തെ വാക്യം, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, ഞാൻ എന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഈ സ്ത്രീയെക്കുറിച്ച് രണ്ട് കാര്യങ്ങളെ കർത്താവ് പറയുന്നത്, ഒന്ന് അവളുടെ വിശ്വാസം, രണ്ടവളുടെ സ്നേഹം. ഇത് രണ്ടും ചേർന്ന് പോകുന്ന സൗരങ്ങള്, വിശ്വാസവും സ്നേഹവും ഒക്കെ ചേർന്ന് പോകുന്നതാണ്. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. എങ്ങനെയാ അവൾ യേശുവിനെ സ്നേഹിച്ചത്? എന്താ യേശുവിനോടുള്ള സ്നേഹം? എന്താ യേശുവിനോടുള്ള സ്നേഹം? സൗരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകുന്ന കാര്യം അനുതാപം. യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ അനുതാപം. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരുവന് അനുതാപത്തിന്റെ ജീവിതം ഉണ്ടായിരിക്കും. അനുതാപത്തിന്റെ ജീവിതം. കർത്താവ് പറയുക, ഞാൻ പറഞ്ഞത് വേറെ ആരുമല്ല പറഞ്ഞത്, കർത്താവ് തന്നെ പറയുക, ഇവൾ വളരെ സ്നേഹിച്ചുവല്ലോ. തന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുഭവിക്കുന്ന ഒരുവൻ ആക്ച്വലി എന്താ ചെയ്യുന്നറിയാവോ? അവൻ കർത്താവിനെ സ്നേഹിക്കുക. രമേശ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം പ്രമാണിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം പ്രമാണിക്കും. കർത്താവിനോടുള്ള സ്നേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനോടുള്ള അനുസരണമാണ്. കർത്താവിനോടുള്ള അനുസരണം, അവനോടുള്ള അനുസരണത്തിന്റെ ആദ്യത്തെ പടിയ. ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇപ്പൊ കർത്താവിന്റെ ആദ്യത്തെ കൽപ്പന ഏതാ? എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. അവളോടി യേശുവിന്റെ പാദപീഠത്തിൽ വന്നു. അവ കർത്താവ് പറയുക, ഇവൾ വളരെ സ്നേഹിച്ചുവല്ലോ. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല കർത്താവിനോടുള്ള സ്നേഹം. അങ്ങനെ പറയാം, നമുക്ക് പറയും, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ അതിലപ്പുറം നമ്മുടെ പാപങ്ങളെ ഓർത്ത് നിലവിളിക്കുന്നതാ യേശുവിനുള്ള യഥാർത്ഥമായ സ്നേഹം. യഥാർത്ഥമായ സ്നേഹം. അവന്റെ അടുക്കലേക്ക് വന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടും എന്നുള്ളതാണ് യഥാർത്ഥമായ കർത്താവിനുള്ള വിശ്വാസം. അവന്റെ അടുത്തേക്ക് വന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയിരുന്നാലും ഞാൻ അതിനെ പഞ്ഞി പോലെ ആക്കും. എത്ര വലിയ കടും ചുവപ്പായ പാപങ്ങളും പഞ്ഞി പോലെ ആക്കുന്ന യേശു കർത്താവ്. യേശുവിന് മാത്രമുള്ള കാര്യം കേട്ടോ, എത്ര വലിയ പാപമായിക്കൊള്ളട്ടെ, എത്ര വലിയ പാപം, ഈ ലോകത്തിൽ ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാപം, ക്ഷമിക്കാൻ കഴിയാത്ത പാപം. യേശുവിനെതിരെ ചെയ്തു പോയ പാപവും അതുപോലെ ക്ഷമിക്കുന്ന കർത്താവ്. ഒറ്റ കാര്യം ക്ഷമിക്കാത്തുള്ളൂ, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. എന്താ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം? ക്ഷമിക്കപ്പെടാത്ത ഒറ്റ പാപമുള്ളൂ. എന്താ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം? ആ പാപം ഇതാണ്, യേശുവിന് ഭൂതമുണ്ടെന്ന് പറയുക. സാധാരണഗതിയിൽ അന്ന് എന്ത് ചെയ്തു, പരീശന്മാർ ചെയ്തു, അവന് ബേത്സെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു, അവന് ഭൂതമുണ്ട്. അതാ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. അതൊഴിച്ച് ബാക്കി എല്ലാ പാപങ്ങളും, ഏത് പാപമായിക്കൊള്ളട്ടെ, യേശുവിനെതിരെ ചെയ്ത പാപമായിക്കൊള്ളട്ടെ, യേശുവിനെ അടിച്ചവരോട് പോലും കർത്താവ് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. അവിടുത്തെ അടുക്കലേക്ക് ചെന്നാൽ അവിടെ ക്ഷമിക്കും. സ്വരാളി ധൈര്യമുണ്ടോ നമുക്ക്? ഞാൻ പറഞ്ഞത് ഇവളുടെ വിശ്വാസം അതായിരുന്നു. അവൾ യേശുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവൾക്കറിയാം യേശുവിനെ ക്ഷമിക്കാൻ കഴിയും, യേശു ക്ഷമിക്കും. ഇതാ വിശ്വാസം. ഞാൻ ആ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഇവിടെ നിന്നേ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പൊ ദൈവത്തിന്റെ അടുക്കലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക എന്നുള്ളതാ. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. സ്വരങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓരോ പ്രാർത്ഥനയും, യുവർ പേഴ്സണൽ പ്രയർ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലുന്നു എന്നുള്ളതായിരിക്കട്ടെ. ഇത് നമുക്ക് മിസ്സായി പോയത് കാരണം അനേക നാളുടെ പ്രാർത്ഥിക്കുക, കുറച്ച് സമയം പ്രാർത്ഥിക്കണം. ആ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ സ്തോത്രം സ്തോത്രം. ഞാൻ പറഞ്ഞത് അതിന്റെ അപ്പുറം ഞാൻ ഓരോ പ്രാർത്ഥനയിലും എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഓരോ പ്രാവശ്യവും ഞാൻ ചർച്ചിലേക്ക് വരുമ്പോൾ ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഓരോ മീറ്റിംഗിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്റെ കർത്താവിന്റെ അടുക്കൽ പാപങ്ങൾക്ക് മോചനമുണ്ട്. നമ്മൾ നേരെ തിരിച്ചാ, എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നമ്മൾ പറയും, ഓ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല. ഇതാ പിശാചിന്റെ തന്ത്രം. കാരണം പിശാചിനറിയാം ഇവൻ പോയാൽ എന്ത് ചെയ്യും, അവിടെ ചെല്ലും അനുതാപം ഉണ്ടാവും, കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യും, കർത്താവ് സംസാരിക്കും, ഇവന്റെ പാപം ക്ഷമിക്കപ്പെടും, ഇവൻ വീണ്ടും റിവൈവ്ഡ് ആവും. പക്ഷെ നമ്മൾ പറഞ്ഞതറിയോ, എന്തേലും കുറവുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വളരെ മൂടില്ല. അല്ല സഹോദരങ്ങളെ, എനിക്കും വേണ്ടി ഈ കോംപ്ലക്സ് അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ കർത്താവ് ഒരു വചനം തന്നു, കർത്താവ് ഒരു ചിന്ത തന്നു, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കെ പോവും? ഈ ഒറ്റ വാക്യം എന്നെ ഡെലിവർ ചെയ്തേ. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിന്റെ അടുക്കിലേക്കല്ലാതെ വേറെ ആരുടെ അടുക്കൽ പോകാനാ സഹോദരങ്ങളെ? വേറെ എങ്ങോട്ട് പോകാനായിട്ടാ? അവന്റെ അടുക്കൽ ചെന്നാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അവന്റെ അടുക്കലേക്ക് ചെന്നാൽ എല്ലാറ്റിനും പരിഹാരമുണ്ട്. ഞാൻ പറഞ്ഞത് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, അവന്റെ മുമ്പിൽ നിൽക്കാൻ ചിലപ്പോൾ ലജ്ജ തോന്നിപ്പോ നമുക്ക്. കർത്താവ് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, പറ്റിപ്പോയല്ലോ, അങ്ങനെ നിന്റെ മുമ്പ് വരാനായിട്ട് പറ്റത്തില്ലല്ലോ. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് ചെന്നാൽ അവിടം വരെ ചെല്ലാൻ നമ്മളെ തടയുന്ന ആരെന്നറിയോ? പിശാജ് ഏതുവിധം നമ്മളെ തടയും. കാരണം പിശാജിനറിയാം കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ എല്ലാത്തിനും പരിഹാരമാണ്. ഞാൻ പറഞ്ഞു അവളുടെ വിശ്വാസം അതായിരുന്നു, യേശു കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ എന്റെ പാപത്തിന് പരിഹാരം വരും. യേശുവിന്റെ അടുക്കൽ ചെന്നാൽ, കാരണം പരീക്ഷ പറയാണ് ഇവൾ പാപിയല്ലോ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയപ്പെടുന്ന പാപിയാവള്. ഞാൻ പറഞ്ഞ അവളൊരു ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കേസാ. ലോകത്തിൽ ആർക്കും അവളെ ഇനി നേരെയാക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കേസാവള്. അല്ല ചോദിക്കും പബ്ലിക്കായിട്ട് ഒത്തിരി പാപങ്ങളുണ്ട്, രഹസ്യ പാപങ്ങളാ ഭൂരിപക്ഷവും. പക്ഷെ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പാപം ചെയ്ത് ജീവിക്കുന്ന ഒരാള് നമ്മളാണെങ്കിൽ പറയും, ചിലര് പറഞ്ഞു ദൈവത്തിന് പോലും ഇവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന്. അവൾ അങ്ങനത്തെ ഒരു കേസാ. പക്ഷെ അവൾക്കൊരു കാര്യം മനസ്സിലായി, എത്ര കോംപ്ലിക്കേറ്റഡ് കേസാണെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, നസ്രേനായ യേശു ക്രിസ്തു. അവൻ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന്, അവന്റെ അടുക്കലേക്ക് ചെന്നാ മതിയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പാപം മാത്രമല്ല സഹോദരങ്ങളെ, പാപം മാത്രമല്ല, എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നമ്മൾ ഒറ്റക്കാര്യം ചെയ്താൽ മതി, കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലുക. നമ്മുടെ പ്രാർത്ഥന ഒരു കുറച്ചുനേരം പ്രാർത്ഥിച്ചേക്കാം, നോ അതല്ലെന്ന് ഞാൻ പറഞ്ഞത്, കുറച്ചുനേരം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ബൈബിൾ വായന കുറച്ചുനേരം ബൈബിൾ വായിച്ചേക്കാം എന്നുള്ളതല്ല, മറിച്ച് ഓരോ പ്രാവശ്യവും എന്റെ ബൈബിൾ വായന എന്റെ യേശു കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് എന്റെ യേശുവിന്റെ മഹത്വം ഞാൻ കാണുന്നതായിരിക്കട്ടെ, എന്റെ ഓരോ പ്രാവശ്യത്തെ പ്രാർത്ഥന എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി ആയിരിക്കട്ടെ. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. അത് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും. ഈ ഒരു ചിന്ത വ്യത്യാസപ്പെടുത്തും. ഈ ഒരു ചിന്ത മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം, Mark 9. അതിന്റെ 22-ാം വാക്യം വായിക്കാം. Mark 9:22.
അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞു ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലം കഴിയും എന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടു പോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടു പോയി, മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെയായി.
നമുക്കറിയാം അതിന്റെ കോണ്ടെക്സ്റ്റ്, നമുക്കറിയാം എന്ത് ചെയ്തു. ഒരപ്പന്റെ ഒരു മോൻ അനുഭൂതം ബാധിച്ചിരിക്കുക, തീയിലും വെള്ളത്തിലും ഒക്കെ വീണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന കേസ് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നത് ഈ സംഭവം ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു പറഞ്ഞാൽ ആക്ച്വലി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന, കാരണം യേശു ഈ മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയത് കാരണം പിന്നെ ബാക്കി താഴ്വാരത്തിൽ ആരേ ഉള്ളൂ, ശിഷ്യന്മാരേ ഉള്ളൂ. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു പറഞ്ഞത്, യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന. പക്ഷെ ഈ ശിഷ്യന്മാര് നമ്മൾ പറയത്തില്ലേ പഠിച്ച പണി 18 നോക്കി ഭൂതം പോയില്ല, സംഭവം പോയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാ നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണേ. കാരണം ശിഷ്യന്മാരുടെ കൊണ്ടുവന്നിട്ട് ശിഷ്യന്മാർക്ക് പുറത്താക്കാൻ കഴിയാഞ്ഞപ്പോ ഇപ്പോഴും ഉള്ള വിശ്വാസം അവിടെ പോയി. നീ യേശുവിനെ സൗഖ്യമാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് പോയി. അതുകൊണ്ട് അവള് പറഞ്ഞത് ഇനി നിനക്ക് നിന്നെ കൊണ്ടുവല്ലാൻ പറ്റുമെങ്കിൽ നീയെങ്കിലും ചെയ്യേ. ഞാൻ ആലോചിക്കാം ദൈവമേ നമ്മുടെ അടുക്കൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് വന്നിട്ട് അവരുടെ ഉള്ള വിശ്വാസം കൂടെ പോവെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയിരുന്നു. നിന്നാ വല്ലതും കഴിയുമെങ്കിൽ സഹായിക്കണം. ഉടനെ യേശു പറഞ്ഞു വെക്ക്, ഇമ്മീഡിയറ്റ് യേശു പറഞ്ഞു കേട്ടെ, യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. എന്നിട്ട് ഉടനെ പുള്ളിക്കാരന് മനസ്സിലായി ഇതെന്റെ അബദ്ധം. പുള്ളി പറഞ്ഞു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. ഇപ്പോഴാണ് പുള്ളിക്കാരന് സംഭവം ക്ലിക്ക് ചെയ്ത്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവന് സകലം കഴിയും. എന്ത് വിശ്വസിക്കുന്നവനാ? ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവന്, ദൈവത്തിന് സകലവും കഴിയുമെന്ന് വിശ്വസിക്കുന്നവന്. അതാ വിശ്വസിക്കാന്ന് പറഞ്ഞ എന്ത് വിശ്വാസമോ? ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് എന്ത് വിശ്വസിക്കുന്നവനാ? ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന്. അവിടെ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണേ. അവിടെ കർത്താവ് ശാസ്തത്, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ, ഇവനെ വിട്ടുപോ. അതിന്റെ 28-ാം വാക്യം, വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല എന്നവൻ പറഞ്ഞു. എനിക്ക് ശിഷ്യന്മാരുടെ ആത്മാർത്ഥം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് എന്തുകൊണ്ടാ അത് പുറത്താക്കാൻ കഴിയാഞ്ഞത്? ശിഷ്യന്മാർക്ക് വേണേൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്ത് ചിന്തിക്കാന്ന് അറിയാവോ, ഈ അപ്പം വിശ്വസിച്ചില്ല അതുകൊണ്ടാ പുറത്താകഞ്ഞേ. കാരണം അങ്ങനെ പുള്ളി പറഞ്ഞല്ലോ, തവേ എന്റെ അവിശ്വാസം എന്നെ സഹായിക്കണേ. ശിഷ്യന്മാർ പറഞ്ഞ, ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് അങ്ങ് എസ്കേപ്പ് ചെയ്യായിരുന്നു, അയാൾക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഈ ആശയം പുറത്താകഞ്ഞെ. പിന്നെ അയാള് എന്റെ അവിശ്വാസിനെ സഹായിക്കണമെന്ന് പറഞ്ഞ അയാൾ വിശ്വസിച്ചപ്പോ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റി, പുറത്താക്കാൻ പറ്റി. വളരെ സിമ്പിൾ ലോജിക്. പക്ഷേ ശിഷ്യന്മാരെങ്ങനെ ചിന്തിച്ചില്ലോ കേട്ടോ. നമ്മളാണ് ഒരു ഒരു കാര്യം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു, സൗഖ്യമല്ല, നമ്മൾ തന്നെ പറയും, അതെ നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ വിശ്വസിക്കണം കേട്ടോ, നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഈ കാര്യം. അല്ല, ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് പുറത്താക്കാൻ കഴിയാതെ. സോരങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞത്, നമുക്ക് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ എളുപ്പമാ, നമുക്ക് നമ്മുടെ കുറവുകളിലേക്ക് കർത്താവിന്റെ മുമ്പൊക്കെ പറയാം, കർത്താവ് എന്റെ കുഴപ്പമുണ്ട് എവിടെയോ, എന്റെ പ്രശ്നം എന്താ കർത്താവേ, അവൻ വിശ്വസിച്ചോ എന്നുള്ളതല്ല, അവൾ വിശ്വസിച്ചോ എന്നുള്ളതല്ല, ഞാൻ എന്റെ എനിക്ക് എന്റെ എന്റെ പ്രശ്നമല്ല, എനിക്കെന്തുകൊണ്ടാ കഴിയാ കഴിയാഞ്ഞത് ഇക്കാര്യം. കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. എന്താ അത്, എന്താ അത്? സ്വരങ്ങളുടെ വിശ്വാസത്തിന്റെ മറ്റൊരു കാര്യം അത്, പ്രാർത്ഥനയിൽ കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവന്റെ ഹൃദയത്തിലെ വിശ്വാസം ഉണ്ടാവുള്ളൂ. പ്രാർത്ഥനയിൽ കർത്താവിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം പകരപ്പെടുന്ന ഒരു കാര്യം ആ വിശ്വാസം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ, രണ്ടാമത് കർത്താവിന്റെ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ, അവിടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പത്രാശം പറയുന്നുകൊണ്ടുമല്ല, കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കൺവിക്ഷൻ തരും, കർത്താവ് ആരാണെന്ന്, ഈ കർത്താവിന്റെ മഹത്വം എന്താണെന്ന്, ഈ കർത്താവിന്റെ ബലം എന്താണെന്ന്, ഈ കർത്താവിന്റെ തേജസ് എന്താണെന്ന്, അവിടെ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നേ. കർത്താവിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക പ്രാർത്ഥനയില്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകും. കർത്താവ് അങ്ങനെയുള്ളവരെ നോക്കുന്നേ. ഈ നാളുകൾ കർത്താവ് അങ്ങനെയുള്ളവരെ നോക്കുന്നത്, കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവന്റെ കൂടെ ആയിരിക്കുക, തിരുവചനത്തിലൂടെ അവനിൽ നിന്ന് കേൾക്കുക. ഈ കാര്യങ്ങൾ രണ്ട് കാര്യമാണ്, ഒന്ന് തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകും, രണ്ട് പ്രാർത്ഥനയിൽ കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വിശ്വാസം പകരപ്പെടും, വേറെ മാർഗമൊന്നുമില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ, മർക്കോസ് 16:16 മുതൽ താഴേക്ക് വായിക്കും, വിശ്വസിക്കുക സ്നാനമേൽക്കും രക്ഷിക്കപ്പെടും. ഇത് പറയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നൊരു വാക്യമാണ്, കാരണം എന്നറിയാവോ, മർക്കോസിന്റെ സുവിശേഷം 16:16 അതിന്റെ 17, 18 വാക്യങ്ങൾ,
വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു
കുടിച്ചാലും
അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു.
നമ്മള് ഒരു ഒരു എളുപ്പ പരിപാടി ചെയ്തു, എന്നറിയോ, ഈ തിയോളജിയന്മാരെല്ലാം കുത്തിയിരുന്ന് തിയോളജി പഠിക്കല്ലേ, അപ്പം അവര് നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഇവർ ആലോചിച്ച് എങ്ങനെയാണ് ഇതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നേ. അവര് പറഞ്ഞു, ഉടനെ എന്റെ മോളി നോക്കി 9 ഒരു ബ്രാക്കറ്റ് കാണാം, 20 താഴെ ഒരു ബ്രാക്കറ്റ് കാണാം. അപ്പൊ അവര് പറഞ്ഞാറിയോ, ഇത് പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ എന്തില്ല, ഈ സംഭവം കാണുന്നില്ല, രക്ഷപ്പെട്ടു. നമ്മളെല്ലാത്തിനും ന്യായം കണ്ടെത്തുക. ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ കോഡക്സ് സൈനൈക്കസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കയ്യെഴുത്ത് പ്രതികളുണ്ട്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ കയ്യെഴുത്ത് പ്രതികളില് പഴയ കയ്യെഴുത്ത് പ്രതി മാത്രമേ ഉള്ളൂ, മറ്റേ കയ്യെഴുത്ത് പ്രതികൾ ഇല്ലാത്തതാണെങ്കിലുണ്ടല്ലോ, ഈ ബൈബിളിന്റെ മൂന്നിലൊന്ന് ഭാഗം പോകും. ചില കയ്യെഴുത്ത് പ്രതി ചിലതില്ല, ചിലത് കയ്യെഴുത്ത് പ്രതി മറ്റേതില്ല. ഇത് മുഴുവൻ ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. അങ്ങോട്ട് ആ കയ്യെഴുത്ത് പ്രതിയിൽ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം, എനിക്ക് വിശ്വാസം ഇല്ലെന്നുള്ള പ്രശ്നം, എനിക്ക് വിശ്വാസം ഇല്ലെന്നുള്ളതാണ് എന്റെ പ്രശ്നം. നമ്മൾ കയ്യെഴുത്ത് പ്രതി നമ്മൾ എങ്ങനെങ്കിലും ഉണ്ട്, ഏത് വാക്യം കണ്ടാലും അതിനകത്ത് എന്നാ പ്രവചനപരമോ നിന്നുപോകും, ഭാഷാപരമോ നീങ്ങിപ്പോവും, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് മാറിപ്പോവും. ഈ ഒറ്റ വാക്യം എടുത്തുകൊണ്ട് എല്ലാം നിന്നുപോയി എന്ന് പറയുക, എല്ലാം എന്ത് ചെയ്തു, അത്ഭുതങ്ങളുടെ കാലം നിന്നുപോയി, അടയാളങ്ങളുടെ കാലം നിന്നുപോയി. ഒരാൾ പറഞ്ഞു, അത്ഭുതങ്ങളുടെ കാലം എന്ന് പറഞ്ഞൊരു കാലമില്ല, അത്ഭുതങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞൊരു ദൈവമേ ഉള്ളൂ. എന്നാ നിന്നുപോയി, ആർക്കറിയാന്ന്? ബൈബിൾ എഴുതിയപ്പോ നിന്നുപോയി. ബൈബിൾ എന്നാ എഴുതിയേ? അതിനൊന്നും ആൻസർ ഇല്ല. പക്ഷെ അതുപോലെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുഴപ്പമുണ്ടെന്നറിയോ, നമ്മുടെ പ്രശ്നം ഈ ഡ്യൂപ്ലിക്കേറ്റും കൂടെ കാണുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം. ഈ അത്ഭുതം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് നമ്മുടെ നമുക്ക് പ്രശ്നം. പക്ഷെ സഹോദരങ്ങളെ, കർത്താവിന്റെ തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്ത് വിശ്വസിക്കുക? ഒന്നാമത്തെ കാര്യം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതാണ് ആദ്യത്തെ കാര്യം. പക്ഷെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേറൊരു വിശ്വാസം ഇല്ലാത്ത വേറൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. എന്ത് വിശ്വസിക്കുന്നില്ല? കർത്താവ് ഇന്നും പ്രവർത്തിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതാ പ്രശ്നം. പുരാതന ആ കയ്യെഴുത്ത് പ്രതിയിലില്ല, ഈ കയ്യെഴുത്ത് പ്രതിയിലില്ല എന്ന് നമ്മുടെ ഉള്ളിൽ പിശാച് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല. നമ്മൾ പറഞ്ഞാൽ ശരി ഓക്കെ എന്നാ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാം കേട്ടോ, ഞാൻ എന്റെ പേഴ്സണൽ പ്രേയറിൽ എന്ത് ചെയ്തേക്കാം, പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിടുക. ഇവിടെ പറയാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ആ ഈ വാക്ക് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട് ചെയ്യുന്ന വാക്ക്, സർപ്പങ്ങളെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, സർപ്പത്തെയൊക്കെ പിടിച്ച് കുത്തി ചത്തുപോയ ആൾക്കാരുണ്ട്. ഇത് കണ്ടപ്പോ നമ്മൾ മനസ്സിലായി, സൗരങ്ങൾ ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ സർപ്പ എവിടെങ്കിലും പോയി തപ്പിപ്പോയി സർപ്പത്തെ പിടിച്ചോണ്ട് വരിക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഈ സുവിശേഷം അറിയിക്കാൻ പോകുന്ന ഒരു കാട്ടിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചെങ്ങാണം ഈ സർപ്പങ്ങൾ ആക്രമിക്കാൻ വന്നാലുള്ള കാര്യം ഈ പറയുന്നത്, അല്ലാതെ ഇവിടെ ഇനി സർപ്പത്തിന്റെ പുറകെ പോയി പാമ്പ് വേല ഇതിന്റെ പുറകെ ഇന്ന് സർപ്പത്തെ പിടിച്ചോണ്ട് വന്ന് ഒരു പരിപാടി അവിടെ ഒറ്റ ബാക്കിയുള്ളൂ. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്ന കാര്യം അതാ. സർപ്പങ്ങളെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല, ഈ വാക്യം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. അങ്ങനെ പറയുന്നതോട് ഒറ്റ വാക്യേ പറയാനുള്ളൂ, നിന്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യരുത്, പരീക്ഷിക്കരുത്. പക്ഷെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ, ഒത്തിരി കാട്ടിലും അതുപോലുള്ള സ്ഥലത്തുമാണ് സുവിശേഷം. പാമ്പ നേപ്പാളില്, ആ സൗരം പറയായിരുന്നു, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അണലി ഇറങ്ങും നേപ്പാളില്. അതുകൊണ്ട് സന്ധിക്ക് മുൻപ് എന്ത് ചെയ്യണം, നേരെ വീട്ടിൽ തിരിച്ചെത്തണം. അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ പല കാടുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പാമ്പിനെയൊക്കെ കാണുമ്പോഴത്തേന് ഇതിനെയൊക്കെ ഞാൻ ചിലരുടെ സാക്ഷിയൊക്കെ കേട്ടിട്ടുണ്ട്, പാമ്പ് എന്നെ മീറ്റിംഗ് നടക്കുന്നതിന് ഇടയ്ക്കോട്ട് പാമ്പ് കയറി വന്നു, ഒരാൾ ഓടിച്ച് നേശുവിന്റെ നാമത്തിൽ പറഞ്ഞൊരു ഒറ്റ ചവിട്ട് കൊടുത്ത് പാമ്പ് എത്തുപോയി. നമ്മൾ സാക്ഷികളെയും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിന്റെ കാര്യം ഈ പറയുന്ന സർപ്പങ്ങളെ പിടിച്ചെടുക്കും എന്നുള്ളത്. മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല, എന്താ അത് കാര്യം? അനേകം സഹോദരന്മാരുടെ ജീവിതത്തില് എന്നാ ഈ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് വിഷം കൊടുത്തു, ബന്ധുക്കൾ വിഷം കൊടുത്തു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരില്. സാധു സുന്ദർ സിംഗിന് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി നമ്മൾ വായിക്കുന്നുണ്ട്, വിഷം കൊടുത്തു പക്ഷെ അവർ മരിച്ചില്ല. കാരണം എന്താ? മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല. സുവിശേഷത്തെ പ്രതി ആരെങ്കിലും അതിന്റെ പേരിൽ വിഷം കൊടുത്താൽ അത് ബാധിക്കാതെ വണ്ണം കർത്താവിന്റെ അത്ഭുത കരം അവിടെ നീളുമെന്ന് അതിന് എഴുതിയിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളിത് ബ്രാക്കറ്റിന്റെ അകത്തിട്ട് പുരാതന കയ്യെഴുത്ത് പ്രതി ഇല്ലെന്ന് പറയരുത്, വിശ്വാസം ഇല്ലെന്ന് സംഭവിച്ചാൽ മതി, സംഭവം പോവാ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഒത്തിരി കുറഞ്ഞിരിക്കുക. നമ്മൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മുട്ടാന്യായം കൂടെ പറയും, റോമർ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി. അങ്ങനെ വിശ്വസിക്കുന്നവൻ അവന്റെ മുഖത്ത് കാണും. അത് അങ്ങനെ വിശ്വസിക്കുന്നതിന്റെ പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാം വരുമ്പോഴും കിടന്ന് അയ്യോ ഒത്തോ അയ്യോ വിളിച്ചോണ്ടാണ് എന്ത് പറയുന്നത്, സകലവും നന്മയ്ക്കായി. നമ്മൾ അതുപോലും വിശ്വസിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അത് വിശ്വസിക്കുന്നവന് അവൻ അതുപോലെ ആയിരിക്കും നിൽക്കുന്നത്. കാരണം എന്തോ, എന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, ദൈവം അതിന് ശക്തനാണ്. പക്ഷെ നമ്മൾ അതുപോലും വിശ്വസിക്കുന്നില്ലെന്നുള്ള. പിന്നെ നമ്മൾ എന്തെന്നറിയോ, നമ്മുടെ ചില ബലഹീനതകളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി വാക്യങ്ങൾ എടുക്കുക. സൗരങ്ങളെ നമ്മൾ സമ്മതിക്കണം ഈ കാര്യങ്ങള്. വിശ്വാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാ വിശ്വാസം ഉണ്ടാവുന്നേ? ഒന്ന്, കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്ന് വിശ്വസിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നാളുകളിൽ നമുക്ക് എനിക്കത് നമ്മളെ ഒരു വളരെ പ്രധാനപ്പെട്ട ലാക്കിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ അതാ. നമ്മൾ വിശ്വസിക്കുന്നില്ല സഹോദരങ്ങളെ, കർത്താവ് പ്രവർത്തിക്കുമെന്ന്, ഇന്നും കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെന്ന് നമ്മളത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്റെ കഴിവുകളിലേക്ക് അല്ല നോട്ടം, എന്റെ കഴിവുകളിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട് എന്റെ കർത്താവിങ്കിലേക്ക് നമുക്ക് നോട്ടം ഒന്ന് തിരിക്കാം. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഇന്നിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒന്നും രണ്ടും പ്രാവശ്യം പ്രാർത്ഥിച്ചു, നടന്നില്ല, അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നിർത്തി. ലോ കഴിഞ്ഞ ദിവസം ആരാ എന്നാ ആരോ എന്റെ അടുത്ത് പറഞ്ഞു, കുവൈറ്റില് അവിടെ ജിനുബറൊക്കെ ലീഡ് ചെയ്യുന്ന ആ ചർച്ചില് അവർ കഴിഞ്ഞ 6 വർഷമായിട്ട് ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അവർ എല്ലാ ദിവസം എല്ലാ പ്രാവശ്യം ചർച്ച കൂടുമ്പോൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കും, ചിലരുടെ മാനസാന്തരം ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേന് എന്നാ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവർ ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഇത്രയും നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യമൊന്നും എന്ത് ചെയ്തിട്ടില്ല, അപ്പൊ ചില പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താലോ എന്നൊരു ചിന്ത വരെ അവർക്കുള്ളിൽ വന്നു. എങ്കിലും അവർ പറഞ്ഞു നമുക്ക് എന്നാലും പ്രാർത്ഥിച്ചേക്കാം. അവർ വീണ്ടും എന്ത് ചെയ്തു, അവരുടെ ഉള്ള വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു അത്ഭുതം കഴിഞ്ഞ ദിവസം നടന്നു, ഒരു സഹോദരൻ ചെറുപ്പക്കാരൻ രക്ഷപ്പെടാൻ യാതൊരു സാധ്യത ഇല്ലാത്തൊരു സഹോദരനാ, ആ സഹോദരൻ കഴിഞ്ഞ ദിവസം രക്ഷിക്കപ്പെട്ടു. അതവർക്ക് ഭയങ്കര ധൈര്യം, 6 വർഷമായിട്ട് ഇതൊന്നും നടക്കുന്നില്ല, എന്നാ ചിലതൊക്കെ ഡ്രോപ്പ് ചെയ്തേക്കാന്ന് കരുതി മാറ്റിവെക്കാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ആ സഹോദരൻ ജലവെള്ളി ചർച്ചിലുണ്ട്, ഇപ്പം ജലവെള്ളി ചർച്ചിലുണ്ട്, പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചതാ 6 വർഷം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ ലിസ്റ്റ് ചെയ്യുന്ന, ആ ഇതൊന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല, ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ? കർത്താവ് കൊണ്ട് ആദ്യം പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്തു, ഒരു ഉപമയും പറഞ്ഞു തന്നാൽ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനായിട്ട് ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വരങ്ങളെ മടുത്തു പോകരുത്. എന്ത് ചെയ്യണം, വീണ്ടും പൊടി തട്ടിയെടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്നറിയോ, കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാം, കർത്താവേ നിനക്കൊന്നും അസാധ്യമല്ല, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം, സകലവും സാധ്യം. മടുത്തുപോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ അത്ഭുതകരം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും, പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതിന്റെ കാര്യം, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാ. എന്താ പരിശോധിക്കേണ്ടേ, എന്റെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നത്? പാപിനിയായ സ്ത്രീക്ക് വ്യക്തമായ ആ വിശ്വാസവുമായിട്ട് അവൾ പോയത്, എന്താ വിശ്വാസം? യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അത് ഭൂതഗ്രസ്തന്റെ അപ്പൻ പറഞ്ഞു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. ഒറ്റ വാക്ക്, ദ സെയിം മൊമെന്റ് കർത്താവ് പറഞ്ഞു, കർത്താവ് എന്നെ ശാസിച്ചു, ഭൂതം പുറത്തായി. തിരുവേദന മുഴുവൻ നിങ്ങൾ പരിശോധിച്ചു നോക്കി, തിരുവേദന മുഴുവൻ പരിശോധിച്ച്, ആ രക്തസ്രാവമുള്ള സ്ത്രീ, 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ, അവൾ എന്ത് ചെയ്തു? അവൾ പറഞ്ഞു, യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പലിൽ തൊട്ടാ ഞാൻ സൗഖ്യം പ്രാപിക്കും. വേറെ യേശു തല കൈയൊന്നും വെക്കണ്ട. അവൾ പറയാണ്, യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പലിൽ തൊട്ടാൽ, അത് അവളുടെ വിശ്വാസം. രണ്ട്, അവളൊരു സ്റ്റെപ്പ് വെച്ചു. എന്താ സ്റ്റെപ്പ് വെച്ച്? സാറിന് അവൾക്ക് പബ്ലിക്കായിട്ട് പോകാൻ പറ്റത്തില്ല എല്ലായിടത്തും, കാരണം അശുദ്ധി മറ്റുള്ളവരിലേക്കും പകരി വന്നതിനാൽ പബ്ലിക്കായിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ അവൾ യേശു കർത്താവിനെ കണ്ടിട്ട്, യേശുവിനെ കുറിച്ച് കേട്ടിട്ട് അവൾ എന്ത് ചെയ്തു? ഒരു സ്റ്റെപ്പ് വെച്ചു. അവളെ കാര്യത്തില് ഒരു സ്റ്റെപ്പ് വെച്ചു. ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് കയറി ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ അവൾ തൊട്ടു. അപ്പോഴാണ് കർത്താവ് പറയുന്നേ, ആരോ എന്നെ തൊട്ടു, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ പറഞ്ഞു സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതാ ഞാൻ പറയാൻ വന്നേ. നമ്മളിങ്ങനെ എന്നും ഇവിടെ ഇങ്ങനെ ഇരുന്ന് അടുത്ത് 25 വർഷം ഇങ്ങനെ ഇരുന്ന് രണ്ട് പാട്ടും പാടി പോകാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടിയിട്ട് അനേകരെ റീച്ച് ചെയ്യാനായിട്ട്, അനേകരുടെ അടുക്കൽ കർത്താവിന്റെ സുവിശേഷ സന്ദേശവുമായിട്ട്, അനേകം തകർന്നു കിടക്കുന്ന, രോഗികളായിരിക്കുന്ന, ഭാരപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധ്യം ഇതെപ്പോഴാണ് നടക്കുന്നറിയോ? ഞാൻ പറഞ്ഞ കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മളൊന്ന് ചെല്ലുമ്പോൾ, ഓരോ ദിവസവും പ്രാർത്ഥനയുടെ മുമ്പേ ആദ്യം ചിന്തിച്ചോണം, ഞാൻ ആരുടെ അടുക്കിലേക്കാ പോകുന്നേ? ഞാൻ എൻ്റെ കർത്താവിന്റെ അടുക്കിലേക്കാ. അവൻ എന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുവാനായിട്ട് കഴിയും. അവൻ എന്നെ എൻ്റെ ജീവിതത്തെ അധികമായിട്ട് പണിയുവാനായിട്ട് കഴിയും. എൻ്റെ ആത്മീയ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും. കൃപാവരങ്ങൾ തരുവാൻ അവന് കഴിയും. അനേകരുടെ അടുക്കിലേക്ക് എന്നെ അയക്കുവാൻ കർത്താവിന് കഴിയും. എന്നിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് കർത്താവിന് കഴിയും. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒറ്റ വാക്കേ ഉള്ളൂ. എന്താണെന്നറിയാമോ? എന്താ അസാധ്യം? ദൈവത്തിന്റെ ഡിക്ഷണറിക്കകത്ത് ഈ ഒരു വാക്കില്ല. ഏത് വാക്ക ഇല്ലാത്ത? അസാധ്യം എന്ന് പറഞ്ഞൊരു വാക്കില്ല. ദൈവത്താൽ സകലവും സാധ്യം എന്നൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ അസാധ്യങ്ങളുണ്ടോ? അസാധ്യമായിട്ട് ചിലത് കാണുന്നുണ്ടോ? ഓ, ഇനി എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ എന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.